السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الكلام كلام الله وأحسن سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودرن مره سهودر مره الله سبحانه وتعالى توفيق قند عند دين പഠിക്കുന്ന ഒരു സദസ്സിൽ വന്നിരിക്കാൻ അവൻ അനുമതി നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മൾക്ക് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അമീൻ. വളരെ ഗൗരവമേറിയ, അങ്ങേയറ്റം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇൻഷാ അള്ളാഹ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ശക്തമായി സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ഒരു വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും ശക്തമായി കൊണ്ടുനടക്കേണ്ട മഹത്തായ ഇബാദത്താകുന്നു നിസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ശക്തമായി നിർബന്ധമായും വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നായി പഠിപ്പിച്ച കാര്യമാണ്. അതിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ ധാരാളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്താണ്, അവന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് മഹാനായ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള ഒരു ചെറിയ റിസാലയുണ്ട്. ഹുക്മു താരിഖി സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിധി എന്നാണ് അതിന്റെ പേര്. വളരെ ഭയപ്പാടോടുകൂടിയല്ലാതെ, ആശങ്കയോടുകൂടിയല്ലാതെ നമ്മൾക്ക് ഇത് വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. നമ്മളുടെ ചുറ്റും എത്രയോ ആളുകളാണ് അങ്ങേയറ്റം അലംഭാവം ഈ വിഷയത്തിൽ കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ഇൻഷാ അള്ളാഹ് ഇതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ ചെറിയൊരു സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഷെയ്ഖ് ഇതിന്റെ രണ്ട് ഭാഗമായിട്ടാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്, ഈ റിസാല രചിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഫി ഹുക്മി താരിഖി സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിധി എന്താണ്. അതായത് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ചെയ്യുന്നത് ഹലാലായ ഒരു കാര്യമാണോ ഹറാമാണോ, ഇനി ഹറാമാണെങ്കിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണോ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റുമോ എന്ന വിഷയമാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഷെയ്ഖ് ചർച്ച ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം ഫീമ യതറത്തബു അല റിദ്ദ ബിതർക്കി സ്വലാത്തി ഔ ഗൈരിഹ, നിസ്കാരം ഉപേക്ഷിക്കുന്നതിലൂടെയോ അതല്ലാത്ത മറ്റു കാര്യങ്ങളിലൂടെയോ ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തുപോയാൽ അവന്റെ മേൽ നടപ്പാക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന വിധികളും കാര്യങ്ങളുമൊക്കെ എന്താണ് എന്ന് ചർച്ച ചെയ്യാനാണ് രണ്ടാമത്തെ ഭാഗം ഷെയ്ഖ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഹുക്മു താരിഖി സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിധി എന്താണ് എന്ന് ചർച്ച ചെയ്യാനാണ്. ഷെയ്ഖ് പറയുകയാണ്, ഇത് വലിയ ഇസ്ലാമിക വിഷയങ്ങളിൽപ്പെട്ട വലിയൊരു മസല തന്നെയാണ്. മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ, ഉലമാക്കൾ ഈ വിഷയം വ്യത്യസ്ത രീതികളിൽ സമീപിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹ് അദ്ദേഹം പറഞ്ഞു, താരിഖു സ്വലാത്തി കാഫിറുൻ കുഫ്റൻ മുഖ്രിജൻ മിനൽ മില്ലഹ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറുൻ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ താരിഖു സ്വലാത്തി കാഫിറുൻ, അവൻ കാഫിറാകുന്നു. കുഫുറൻ മുഖ്റിജൻ മിനൽ മില്ല, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫുർ സംഭവിച്ചവനാകുന്നു. അതായത് ഒരാൾ വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെ, ഒരാൾ അള്ളാഹു ഇല്ല എന്ന് നിഷേധിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെയോ അതിനേക്കാൾ ഗുരുതരമോ ആണ് നിസ്കാരം ഉപേക്ഷിച്ചോ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവന്റെ വിധി മുഖ്റിജുൻ മിനൽ മില്ല. ഇത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്. യുഖ്തലു ഇദാ ലം യതുബ് വയുസല്ലി, അവൻ തൗബ ചെയ്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവന് വധശിക്ഷ നടപ്പാക്കും. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൽ മുർത്തത്തിന്റെ വിധി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവന്റെ വിധി വധശിക്ഷയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അത്രയും ഗൌരവമുള്ള കാര്യമാണ് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിധി എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇമാം അബൂ ഹനീഫ, അതുപോലെ ഇമാം മാലിക്, അതുപോലെ ഇമാം ഷാഫിഈ, ഈ മൂന്ന് അയ്മത്തും പറഞ്ഞു ഫാസിഖുൻ ലാ യുകഫർ, ഫാസിഖുകളാണ് കാഫിറാണ് എന്ന് പറയാവതല്ല. മദ്ഹബിന്റെ നാല് അയ്മത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി കാഫിറുൻ മുഖ്റിജുൻ മിനൽ മില്ലഹ്, ദീനിൽ നിന്ന് പുറത്താകുന്ന വധശിക്ഷ അർഹിക്കുന്ന തെറ്റാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ്. മറ്റു മൂന്ന് അയ്മത്തുകൾ ഫാസിഖാണ് കാഫിറല്ല എന്ന അഭിപ്രായക്കാരാണ്. ഇനി ഇമാം മാലിക്കും ഷാഫിഈയും റഹ്മത്തുള്ളാഹി അലൈഹിമാ അവർ രണ്ടുപേരും പറഞ്ഞു യുഖ്തലു ഹദ്ദൻ, എന്നാലും അവന് വധശിക്ഷയുണ്ട്, കാഫിറല്ലെങ്കിലും വധശിക്ഷ നടപ്പാക്കപ്പെടണം. സുബ്ഹാനല്ലാഹ്. ഇനി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു യുഅസർ വലാ യുഖ്തൽ, വധശിക്ഷ നടപ്പാക്കേണ്ടതില്ല, ചാട്ട കൊണ്ട് അടിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു അഭിപ്രായമുള്ളത് ചാട്ട കൊണ്ട് അടിക്കണം, വധശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്നതാണ്. ഇത്രയുമാണ് നാല് മദ്ഹബിന്റെ അയ്മത്തുകൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ പറ്റി പറഞ്ഞു. ഇനി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരു മസ്അലയിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നമായ അഭിപ്രായം കണ്ടാൽ ഫഹുക്മുഹു ഇലല്ലാഹ്, അതിന്റെ ഹുക്മ വിധി നിങ്ങൾ അല്ലാഹുവിൽ തേടണം. അതായത് അല്ലാഹുവിന്റെ കിതാബിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, വഹീന്റെ ഇൽമിൽ എന്താണ് അതിന്റെ വിധി എന്ന് ഒന്നുകൂടി പരിശോധിച്ച് മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു നിസാ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, വല്ല കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹ് വല്യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, അതാണ് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോ ഈ വിഷയത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ മദ്ഹബിന്റെ അയ്മത്തുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ എന്ത് വിധി കിട്ടും എന്നതാണ് ഈ ബാബിൽ ഷെയ്ഖ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷെയ്ഖ് പറയുകയാണ് വജദ്ന അന്നൽ കിതാബ വസുന്ന കിലാഹുമ യദുല്ലു അലാ കുഫ്രി താരിഖി സ്വലാത്ത്, ഖുർആനിലും സുന്നത്തിലും ധാരാളം തെളിവുകൾ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാകുന്നു ഇസ്ലാമിന്റെ പുറത്താകുന്നു എന്ന് തെളിവ് കാണാൻ സാധിക്കും. അൽ കുഫ്റുൽ അക്ബറു അൽ മുഖ്റിജു മിനൽ മില്ലഹ്, ചെറിയ കുഫ്റല്ല, അതായത് ഇസ്ലാമെന്ന് പുറത്തു പോകാത്ത കുഫ്റുൻ ദൂന കുഫ്റല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫുർ തന്നെ അവനിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തെളിവ് കാണാൻ സാധിക്കും. ഔവലൻ, ഒന്നാമതായി, മിനൽ കിതാബ്, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തൗബയിൽ പറഞ്ഞു فإن ഇൻ تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. കാഫിറുകളായ മുശ്രിക്കുകളായ ആളുകൾ, فإن تابوا, അവർ തൗബ ചെയ്താൽ, അവർ ഖേദിച്ച് മടങ്ങിയാൽ, തൗബ ചെയ്താൽ മാത്രം പോരാ, وأقاموا الصلاة, നിസ്കാരം നിലനിർത്തിയാൽ, നിസ്കാരം നിലനിർത്തിയാൽ, വആതൗ സകാത്ത് സകാത്ത് നൽകിയാൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ അപ്പോൾ മുതൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാകുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ മാത്രമാണ് പരസ്പരം സഹോദരന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹോദര്യ ബന്ധം ഉഹുവ, അത് സ്ഥിരപ്പെടാനുള്ള മൂന്ന് ഷർത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള സഹോദര്യ ബന്ധം സ്ഥിരപ്പെടാനുള്ള മൂന്ന് നിബന്ധനകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങണം. രണ്ടാമത്തെ കാര്യം ഇഖാമത്തു സ്വലാത്ത്, നിസ്കാരം നിലനിർത്തണം. മൂന്നാമത്തെ കാര്യം ഈതാഉ സകാത്ത്, സകാത്ത് കൊടുക്കണം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയവൻ, അവൻ ദീനിന്റെ പേരിലുള്ള നിങ്ങളുടെ സഹോദര്യത്തിന് ഉഹൂവത്തിന് അർഹതയില്ല. മനസ്സിലായില്ലേ? ഇൻഷാല്ലാ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം കുറച്ച് കഴിഞ്ഞാൽ ചർച്ച വരും. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുമോ ഇല്ല എന്ന വിഷയം അത് നമ്മൾക്ക് പിന്നീട് ഷെയ്ഖ് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാകണമെങ്കിൽ അവൻ മുസ്ലിമായിരിക്കണം. ഒരാൾ വേറൊരാളുടെ ഉഹൂവത്ത് സ്ഥിരപ്പെടണമെങ്കിൽ ഒന്നുകിൽ രക്തബന്ധമായിരിക്കണം, അല്ലെങ്കിൽ ദീനിന്റെ പേരിലുള്ള സഹോദര്യമായിരിക്കണം. ദീനിന്റെ പേരിലുള്ള സഹോദര്യം സ്ഥിരപ്പെടണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കണം. നിസ്കരിക്കാത്ത ഒരാൾ ദീനിന്റെ പുറത്താണ് എന്നതിന്റെ തെളിവാണ് ഈ ആയത്ത്. മനസ്സിലായില്ലേ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നു. രണ്ടാമത്തെ തെളിവ് സൂറത്തു മറിയം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ചും അവരിൽ വിശ്വസിച്ചവരെ കുറിച്ചും പറഞ്ഞ ശേഷം പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, ഈ അമ്പിയാക്കൾക്ക് ശേഷം ചില തലമുറകൾ വന്നു. അദാഉ സ്സലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യാ. എന്താണ് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്? ഇവർക്ക് ശേഷം ചില തലമുറകൾ വന്നു. അദാഉ സ്സലാത, നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, നിസ്കാരം ഒഴിവാക്കിയവർ, വത്തബഉ ശഹവാത്, ദേഹേച്ഛയെ പിന്തുടർന്നവർ, ഫസൗഫ യൽഖൂന ഗയ്യാ, അല്ലാഹുവിന്റെ ശിക്ഷ അവർ നേരിടേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഉലൈക യദ്ഖുലൂന അൽജന്ന. ഈ തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് അമലു സാലിഹാത്തുകളിലേക്ക് മടങ്ങിയാൽ, ഫഉലൈക യദ്ഖുലൂന അൽജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന ശൈആ, ഒരു തരി പോലും അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം ഉപേക്ഷിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന, അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, ഇല്ലാ മൻ താബ, തൗബ ചെയ്യണം, വആമന, വിശ്വസിക്കുകയും വേണം. അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഈമാനിന്റെ പുറത്തുള്ള ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അവൻ തൗബ ചെയ്ത് ഈമാനിലേക്ക് വരണം, വിശ്വാസിയാകണം. അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ചവൻ തൗബ ചെയ്ത് മുഅ്മിനാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ മാത്രമാണ് അവന് സ്വർഗപ്രവേശനം ലഭിക്കുക. ഈ ആയത്തും നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ദീനിന്റെ പുറത്താകുന്നു എന്നതിന്റെ തെളിവായി ഷെയ്ഖ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. ശരി, ഇനി നേരത്തെ പറഞ്ഞ തൗബയിലെ ആയത്ത് നമ്മൾ പറഞ്ഞല്ലോ, സക്കാത്ത് അതുപോലെ തന്നെ സ്വലാത്ത്, മൂന്ന് കാര്യങ്ങൾ. ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യണം, സ്വലാത്ത് നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. ഈ മൂന്നും ഇല്ല എങ്കിൽ ദീനിലുള്ള സാഹോദര്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഷെയ്ഖ് പറയാൻ, വൽഉഖുവത്തു ഫിദ്ദീൻ ലാ തൻതഫി ഇല്ലാ ഹൈസു യഖ്റുജുൽ മർഉ മിനദ്ദീൻ ബിൽ കുല്ലിയ. ദീനിൽ നിന്ന് ഒരാൾ പൊതുവിൽ പുറത്താകുന്നതിലൂടെ മാത്രമേ ദീനിന്റെ പേരിലുള്ള സഹോദര്യ ബന്ധം മുറിയുകയുള്ളൂ. മനസ്സിലായില്ലേ? ഒരാൾ ഹറാം ചെയ്തു, അവനുമായുള്ള സഹോദര്യ ബന്ധം മുറിയോ? ഇല്ല. എത്രത്തോളം? ഒരാൾ, ഒരു സത്യവിശ്വാസി വേറൊരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞു, കൊലപാതകിയായ ആ മുസ്ലിം കൊല ചെയ്തവൻ ഇസ്ലാമിന്റെ പുറത്താണോ? അല്ല, ഒരിക്കലല്ല. കൊലപാതകിയായ ആ മുസ്ലിം നമ്മളുടെ സഹോദരൻ തന്നെയാണ്. നിസ്കാരം ഉപേക്ഷിച്ചവൻ നമ്മുടെ സഹോദരൻ അല്ല. മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷി. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, കൊലപാതകിക്ക് ആരെങ്കിലും വിട്ടുകൊടുത്താൽ, അതായത് കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാരാരെങ്കിലും കൊലപാതകിക്ക് വിട്ടുകൊടുത്താൽ, ഇസ്ലാമിക ഭരണകൂടത്തിൽ ഹദ് കൊടുത്താൽ മതി, വധശിക്ഷ നടപ്പാക്കുകയില്ല. പ്രതിക്രിയയായി വധശിക്ഷ നടപ്പാക്കുകയില്ല. അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അഖീഹി എന്നാണ്. ആരെങ്കിലും തന്റെ സഹോദരന്, കൊലപാതകിയായ തന്റെ സഹോദരന് ആരെങ്കിലും വിട്ടുവീഴ്ച കൊടുത്താൽ, കണ്ടോ, അവൻ നന്മയിൽ പിന്നീട് ജീവിക്കുകയും അതുപോലെ തന്നെ ഹദ് കൊടുത്ത് ആ തെറ്റിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യട്ടെ. കണ്ടോ, കൊലപാതകത്തെക്കാൾ വലിയ തെറ്റാണ് ഖുർആൻ പ്രകാരം ഹദീസ് പ്രകാരം എന്ത്? നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്ന്. അള്ളാഹു നമ്മളെ കാത്തിരിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം, ആരെങ്കിലും മനഃപൂർവ്വം മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല ചെയ്താൽ, ഫജസാഉഹു ജഹന്നം, അവന്റെ സങ്കേതം നരകമാണ്. ഖാലിദൻ ഫീഹാ വഗദിബ അല്ലാഹു അലൈഹി, കാലാകാലം അവൻ നരകത്തിലായിരിക്കും. വഗദിബ അല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ കോപം അവന്റെ മേൽ ഉണ്ടായിരിക്കും. ولعنه الله അവനെ ശപിച്ചിരിക്കുന്നു. واعد له عذابا عظيما, അവനെ കഠിനമായ ഭീകരമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും ഭീകരമായ ശിക്ഷയുള്ള കാര്യമാണ് കൊലപാതകം, മുഅ്മിനിനെ കൊല്ലുക എന്നത്. എന്നാലും അവൻ ഇസ്ലാമിന്റെ പുറത്തല്ല. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തിരിക്കും. ഇനി പരസ്പരം രണ്ട് വിഭാഗങ്ങൾ യുദ്ധം ചെയ്താലോ, മുസ്ലിങ്ങളായ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം യുദ്ധം ചെയ്താലോ, അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇസ്ലാമിന്റെ പുറത്താകുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ, മുഅ്മിനീങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കലഹമുണ്ടായാൽ നിങ്ങൾ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കണം, മസ്ലഹത്ത് ഉണ്ടാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാർ മാത്രമാകുന്നു. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, പരസ്പരം കലഹം കൂടുന്ന യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. വാക്കെന്താണ് ഉപയോഗിച്ചത്? അഖവൈക്കും, സഹോദരന്മാർ. ഇപ്പോ മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, തമ്മിലടിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് മക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, കൂടെയുള്ളവൻ, കൂടെ യാത്ര ചെയ്യുന്നവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരിക്കും. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിലേക്കാണ് കൂടുതൽ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ശരി, എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമിനെ ചീത്ത വിളിക്കൽ തോന്നിവാസവും അവനെ കൊല്ലൽ, കൊലപാതക നടത്തൽ കുഫുറു ആകുന്നു. അതായത് കുഫുറും ദൂന കുഫുർ, ഇസ്ലാം എന്ന് പുറത്തു പോകാത്ത ചെറിയ കുഫുർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇസ്ലാമെന്ന് കൊലപാതക ഇന്ത്യയില പുറത്തു പോകില്ല. നിസ്കാരം ഉപേക്ഷിച്ചവൻ പുറത്തു പോകും. അല്ലാഹു കാത്തിരിക്കും. അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ചവനിൽ നിന്നുള്ള സാഹോദര്യ ബന്ധം മുറിഞ്ഞു പോകും, കൊലപാതകം നടത്തിയവരിൽ നിന്നുള്ള സഹോദര്യ ബന്ധം മുറിഞ്ഞ് പോവുകയില്ല. ദീനിന്റെ പേരിലുള്ള, മനസ്സിലായ തെറ്റ് ഗുരുതരമായ തെറ്റ് തന്നെയാണ്, അത് ചെറിയ തെറ്റാണെന്നല്ല, വളരെ ഗൗരവമുള്ള തെറ്റ് തന്നെയാണ് കൊലപാതകം. ഇതാണ് തെളിവ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ സക്കാത്തിന്റെ വിഷയം. ഈ ആയത്തിൽ മൂന്ന് പിന്നെ നിബന്ധനകളാണല്ലോ വെച്ചത്. ഒന്ന്, ശിർക്കിൽ നിന്ന് തൗബ ചെയ്യണം, അതെന്തായാലും മനസ്സിലായി. നിസ്കാരത്തിന്റെ കാര്യം, ഇപ്പൊ സക്കാത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാത്തവനും ഇസ്ലാമിന്റെ പുറത്താണോ അല്ലേ എന്നൊരു ചർച്ച ഉണ്ട്. സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമിന്റെ പുറത്താണോ അല്ലേ എന്ന ചർച്ചയുണ്ട്. ഉലമാക്കൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുന്നത്
സക്കാത്ത് നൽകാത്തവൻ ഇസ്ലാമിന്റെ പുറത്ത് അല്ല എന്നാണ്. കാരണം സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ ഇമാം അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം, ഓരോ ഇനത്തിനും സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള വ്യത്യസ്ത ശിക്ഷകൾ വിവരിക്കുന്ന ഹദീസുണ്ട്. ദീർഘമായ ഹദീസാണ്. ആ ഹദീസിൽ ഓരോ ശിക്ഷ, ഓരോരുത്തരുടെയും ശിക്ഷ കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സുമ്മ യറാ സബീല, ഈ ശിക്ഷ കഴിഞ്ഞ ശേഷം, ബർസഖിലുള്ള അവരുടെ ഈ ശിക്ഷ കഴിഞ്ഞ ശേഷം, സുമ്മ യറാ സബീല, ഈ സക്കാത്ത് കൊടുക്കാത്തവന്റെ വഴി കാണിക്കപ്പെടും. ഇമ്മ ഇലൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, ഇമ്മ ഇലൻ നാർ, അല്ലെങ്കിൽ നരകത്തിലേക്ക്. ദീനിൽ നിന്ന് പുറത്തായ ഒരാളാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് കാണുകയില്ല, അവൻ നേരെ നരകത്തിലായിരിക്കും. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത് അല്ല എന്ന് മനസ്സിലാക്കാം. ഇത് ഹദീസിന്റെ നസ്സാണ്. നേരത്തെ നമ്മൾ ആയത്തിൽ നിന്നുള്ള ഫഹ്മാണ്, മഫ്ഹൂം എന്നാണ് പറയാം, ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആശയം മനസ്സിലായി. അതായത് ആയത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു ആശയം മനസ്സിലാക്കി, ആ മനസ്സിലാക്കുന്ന ആശയത്തിന് നേരെ എതിരായി ഹദീസ് വന്നാൽ ഏതെടുക്കേണ്ടത്? ഹദീസിന്റെ നെസ്സെടുക്കണം. അപ്പൊ ഈ ഹദീസിന്റെ നെസ്സെടുക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമിന്റെ പുറത്ത് അല്ല. എന്നാൽ ഇങ്ങനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ടോ? അതായത് നിസ്കാരം ഉപേക്ഷിച്ചവന് ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആയത്തിൽ നിന്നുള്ള മഫ്ഹൂം തന്നെയാണ് തെളിവ്, അതിനാണ് സ്ഥാനം കൂടുതൽ. നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിന്റെ പുറത്ത്. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറ. ഇനി സുന്നത്തിൽ നിന്നുള്ള തെളിവുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നുള്ള തെളിവുകൾ. ഒന്ന്, ഇമാം മുസ്ലിം കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസ്, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാത്ത്, ഒരു മനുഷ്യന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള കാര്യം തർക്കു സ്വലാത്ത്, ഉപേക്ഷിക്കലാകുന്നു. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ശിർക്കിലും കുഫറിലുമാണ്, നിസ്കരിച്ചാൽ അവൻ ഇസ്ലാമിലും ഈമാനിലുമാണ്. ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാത്ത്, ഒരു മനുഷ്യന്റെ ശിർക്കിന്റെയും കുഫറിന്റെയും അവന്റെയും ഇടയിലുള്ള വിടവ് നിസ്കാരം ഉപേക്ഷിക്കലാകുന്നു. ഇതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഇമാം അഹമ്മദ്, ഇമാം അബൂദാവൂദ്, ഇമാം അത്തിർമിദി, ഇമാം നസായി, വബ്നു മാജ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഅഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, പ്രസിദ്ധമായ ഹദീസാണ്. ജസാകല്ലാഹു ഖൈറ, അൽഅഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, നമ്മൾക്കും അവർക്കും ഇടയിലുള്ള അഹദ്, വിടവ്, അസ്സലാത്ത്, നിസ്കാരമാകുന്നു. അവിടെ നിർത്തിയില്ല, മദ്രസയിലൊക്കെ അധികം അത്ര പഠിപ്പിക്കലുള്ളൂ. ഫമൻ തറകഹ ഫഖദ് കഫർ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ, നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് കഫർ, അവൻ കാഫിറ ഇരിക്കുന്നു. വ്യക്തമായ നസ്സാണ് ഹദീസിന്റെ. മനസ്സിലായില്ലേ? ഫമൻ തറകഹ ഫഖദ് കഫർ. ഈ ഹദീസിലെ കഫറ എന്നതുകൊണ്ട് ഉദ്ദേശം അൽ കുഫ്റുൽ മുഖ്റിജ് മിനൽ മില്ല, ദീനിൽ നിന്ന് പുറത്താക്കുന്ന കുഫർ തന്നെയാകുന്നു, ചെറിയ കുഫർ അല്ല എന്ന് ഷെയ്ഖ് പറയുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഫസ്ലം ബൈനൽ മുഅ്മിനീന വൽ കാഫിരീൻ, മുഅ്മിനീങ്ങളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസമായിട്ടാണ് പറഞ്ഞത്. നിസ്കാരം, നിസ്കരിച്ചാൽ മുസ്ലിം, നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, വിടവ്, അതെന്താണ്? അസ്സലാത്ത്, നിസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുഅ്മിനെ മുഅ്മിനായി മനസ്സിലാക്കണമെങ്കിൽ അവൻ നിസ്കരിക്കണം. ഒരു മനുഷ്യനെ, ഒരു അഹമ്മദിനെ, ഒരു മുഹമ്മദിനെ, ഒരു അബ്ദുള്ളയെ മുസ്ലിമായി മനസ്സിലാക്കണമെങ്കിൽ അവൻ നിസ്കരിക്കണം. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാത്തു. ഇനി അടുത്ത തെളിവ്, മൂന്നാമത്തെ തെളിവ്, ഉമറാക്കളെ പറ്റി ഇസ്ലാമിക ഭരണാധികാരികളെ പറ്റി പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽമ് ചെയ്യുന്ന, അതിക്രമം ചെയ്യുന്ന ഉമറാക്കൾ, ഭരണാധികാരികൾ ഉണ്ടാകും, അവരുടെ ദുൽമിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോ സഹാബത്ത് ചോദിച്ചു, അഫല നുഖാസിൽഹും, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്തോട്ടെ നബിയെ, ഭരണാധികാരി, ഇസ്ലാമിക ഭരണാധികാരികളോട് യുദ്ധം ചെയ്തോട്ടെ, ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പാടില്ല. മാ സ്വല്ലൂ, അവർ നിസ്കരിക്കുന്ന കാലത്തോളം. ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഭരണാധികാരിയിൽ നിന്ന് കുഫ്റൻ ബവാഹൻ, വ്യക്തമായ കുഫുർ സംഭവിച്ചാലല്ലാതെ അയാൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ വ്യക്തമായ കുഫുർ സംഭവിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസ്കരിക്കുക എന്നതാണ്. നിസ്കരിക്കുന്നില്ല എങ്കിൽ അതിന് തന്നെ പല ഷർത്തുകളുണ്ട്, പല നിബന്ധനകളും ഉപ വകുപ്പുകളും ഉണ്ട്. ഒറ്റടിക്ക് നമ്മള് രാജാവ് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് ഇറങ്ങാനല്ല, മനസ്സിലായില്ല, അതിന് വേറെ വകുപ്പുകളുണ്ട്. പക്ഷെ ഇവിടെ കുഫുറിന്റെ ഒരു ഇനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്താണ്? നിസ്കരിക്കാത്ത കാലത്തോളം എന്നതാണ്. നാലാമത്തെ തെളിവ് സ്വഹീഹ് മുസ്ലിമിലെ തന്നെ ഹദീസാണ്. മൂന്നാമത്തതും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികളെ കുറിച്ച് തന്നെ പറഞ്ഞ ഹദീസാണ്. ഇതേപോലെ സഹാബിമാർ ചോദിച്ചു, അഫല നുനാബിദുഹും ബിസ്സൈഫ്, വാള് കൊണ്ട് ഞങ്ങൾ അവരെ തുടച്ചു നീക്കട്ടെ, ആ ഭരണാധികാരികളെ ഇല്ലാതാക്കി കളയട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പാടില്ല. മാ അഖാമു ഫീകും അസ്സലാത്ത്, നിങ്ങൾക്കിടയിൽ ആ ഭരണാധികാരികൾ നിസ്കാരം നടപ്പാക്കുന്ന കാലത്തോളം അവരോട് യുദ്ധം ചെയ്യാൻ, അവരെ എതിർക്കാൻ പാടില്ല. കണ്ടോ, അല്ലാഹു കാത്തക്ഷ. ഇതാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ കുഫുറുൻ ബവാഹ്, അതിന്റെ ഹദീസ് ഷെയ്ഖ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ കുഫുർ സംഭവിച്ചാലല്ലാതെ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവായിട്ട്, ഒരു ഇനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? തർക്കു സ്വലാത്താണ്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ശരി, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാള് പറയാണ് ഈ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ നിസ്കാരം നിർബന്ധമില്ല എന്ന് നിഷേധിച്ചാൽ മാത്രമല്ലേ കാഫിറാകുള്ളൂ, നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ മറുപടി, എന്താണ് അതിന്റെ വിശദീകരണം? പലരും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്, നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഇസ്ലാമെന്ന് പുറത്താവുള്ളൂ, നിസ്കരിക്കാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ അഭിപ്രായം ശരിയല്ല, രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ചാർത്തി കൊടുത്ത വിധി, ഒരാൾ കാഫിറാണ് എന്ന് അള്ളാഹു വിധിച്ച കാര്യം, അതിന് അള്ളാഹു പറഞ്ഞത് തർക്കു സ്വലാത്ത് എന്നാണ്, നിസ്കാരം ഉപേക്ഷിക്കലാണ് അല്ലേ? നിസ്കാരം ഉപേക്ഷിക്കലാണ്, നിസ്കരിച്ചാൽ മാത്രമേ ഉഖുവത്ത് സ്ഥിരപ്പെടൂ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വേറൊന്നുകൂടി ചേർത്തിട്ട് നിസ്കാരം നിഷേധിച്ചവൻ എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞില്ല? സൂറത്ത് തൗബയിലെ മൂന്ന് ഷർത്ത് പറഞ്ഞ ആയത്ത് ഓർമ്മിക്കാം. അള്ളാഹു എന്ത് പറഞ്ഞില്ല? ഫൈൻ താബു, അവർ തൗബ ചെയ്താൽ ശിർക്കിൽ നിന്ന്. എന്നിട്ട് അള്ളാഹു എന്ത് പറഞ്ഞില്ല? അഖറു സ്വലാ, നിസ്കാരം നിർബന്ധമാണ് എന്ന് അംഗീകരിച്ചാൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്? അല്ല, അഖാമു സ്വലാ, അവർ നിസ്കാരം നിലനിർത്തിയാൽ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നിസ്കാരം അംഗീകരിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അങ്ങനെ തന്നെ പറയുമായിരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, വനസ്സൽനാ അലൈക അൽകിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാം സുവ്യക്തമായി ചർച്ച ചെയ്യുന്ന കിതാബാകുന്നു ഖുർആൻ. സംശയാസ്പദമായ രൂപത്തിൽ അള്ളാഹു സംസാരിക്കുകയില്ല. وأنزلنا إليك الذكر لتبين للناس ما نزل إليهم, നിങ്ങൾക്ക് ഈ ദിക്ർ, വേദം ഇറക്കി തന്നിരിക്കുന്നു, ഈ ഉത്ബോധനം ഇറക്കി തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, ഈ താങ്കൾക്ക് ഇറങ്ങിയത് താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ, വ്യക്തമാക്കി കൊടുക്കാൻ. അപ്പൊ ഖുർആനും ഹദീസും കൊണ്ട് ഖുർആൻ വ്യക്തമാണ്. അവിടെ എവിടെയും എന്ത് വന്നിട്ടില്ല, നിസ്കാരം ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ, അംഗീകരിച്ചില്ലെങ്കിൽ മാത്രമേ കാഫറാകൂ എന്ന് വന്നിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഒരാൾ നിസ്കരിച്ചു, ഒരാൾ നിസ്കാരം നിഷേധിച്ചു, നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞു, എന്നിട്ട് അവൻ അഞ്ചു നേരം നിസ്കരിച്ചു, അവൻ മുസ്ലിമാണോ? അല്ലേ. ഒരാൾ പറഞ്ഞു നിസ്കാരമൊന്നും ഇല്ല, നിർബന്ധമൊന്നുമില്ല, എന്നിട്ട് അവനെ നിസ്കരിക്കാൻ, വെറുതെ ഒരു എക്സർസൈസ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കാൻ, അവൻ മുസ്ലിമാണോ? അല്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ. ഒരാൾ സക്കാത്ത് നിഷേധിച്ചു, പിന്നെ പാവങ്ങളെ സഹായിക്കാലോ എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുത്തു, അവൻ എന്തല്ല, മുസ്ലിമല്ല, നിഷേധിയാണ് അവൻ. എന്നാൽ അതാണോ ഇവിടെ വിഷയം? അതല്ല ഇവിടെ വിഷയം. ആ അർത്ഥത്തിലും ഇത് ഒരു ശരിയല്ലാത്ത തീരുമാനമാകുന്നു. അപ്പൊ നിസ്കാരത്തിന്റെ വുജൂബിയത്ത് നിഷേധിച്ചാൽ മാത്രമല്ല ഒരാൾ കാഫിറാകുന്നത്, നേരെ മറിച്ച് നിസ്കരിച്ചില്ലെങ്കിലും കാഫിറാകും എന്ന് വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സ്വഹാബത്ത് അതുപോലെ തന്നെ സലഫുകളിൽ നിന്നൊക്കെ വ്യക്തമായി ഈ വിഷയം വന്നിട്ടുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ ശഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കാന അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറ സലാ. സ്വഹാബത്ത്, മഹാരഥന്മാരായ സ്വഹാബത്ത്, അമലുകളിൽ വെച്ച് ഒരു അമലിനെയും ഉപേക്ഷിച്ചാൽ കാഫുറാകുമെന്ന് വിധിച്ചിരുന്നില്ല. എന്തിനെ അല്ലാതെ? നിസ്കാരത്തിനെ അല്ലാതെ. നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫുറാകുമെന്നായിരുന്നു സ്വഹാബിമാർ മനസ്സിലാക്കിയിരുന്നത്, കണ്ടിരുന്നത്. ബാക്കിയുള്ള ഒരു അമലിനെയും അവർ അങ്ങനെ കണ്ടിരുന്നില്ല എന്ന് താബിഅകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഇമാം തിർമിദി ഉദ്ധരിച്ച റിവായത്ത്. അതുപോലെ തന്നെ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മദ്ഹബിന്റെ അയിമത്തുകളിൽപ്പെട്ട ആലിമാണ്, അദ്ദേഹം പറഞ്ഞു, സുഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന താരിക സ്വലാതി കാഫിറുൻ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിന്റെ പുറത്താണ്, കാഫിറാണ് എന്ന് സ്വഹീഹായി ഹദീസ് വന്നിട്ടുണ്ട്. വകദാലിക കാന റഅയു അഹ്ലിൽ ഇൽമി മിൻ ലദുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമിനാ ഹാദാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട്, അതായത് സ്വഹാബിമാർ അവരുടെ കാലം തൊട്ട് ഈ കാലം വരെയുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ അഭിപ്രായം തന്നെയാകുന്നു. അന്ന താരിക സ്വലാതി ഉംദൻ മിൻ ഗൈരി ഉദ്രിൻ, പ്രത്യേകം കാരണമില്ലാതെ മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഹത്താ യഖ്റുജ വഖ്തഹ, അതിന്റെ സമയം അവസാനിക്കുന്നത് വരെ, അത് വഖ്തുണ്ടല്ലോ നിസ്കാരത്തിന്റെ, അതുവരെ, അത് കഴിഞ്ഞാൽ, കാഫിറുൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും, അവർ തൗബ ചെയ്ത് ദീനിലേക്ക് മടങ്ങുക തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തിരിക്കും. ഇതാണ് ഈ ബാബിൽ നമ്മൾക്ക് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കാൻ ഉദ്ദേശിച്ച ഭാഗം ഇൻഷാല്ലാ. ഇനി അൽഫസ്ലു സാനി, രണ്ടാമത്തെ ഭാഗം. ഫീമാ യതറത്തബു അലി റിദ്ദതി ബിതർക്കി സ്വലാതി ഔ ഗൈരിഹി, നിസ്കാരം ഉപേക്ഷിക്കുന്നതിലൂടെയോ മറ്റ് കാര്യങ്ങളിലൂടെയോ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തുപോയാൽ അവന്റെ മേൽ നടപ്പാക്കപ്പെടേണ്ടുന്ന വിധികൾ. സുബ്ഹാനല്ലാഹ്, ഓരോന്നോരോന്ന് വായിച്ചു തുടങ്ങും. ഒന്ന്, സുഖൂത്തു വിലായത്തിഹി, അവന് വലിയ ആകാൻ അർഹതയില്ല. അതായത് മുസ്ലിമായ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കാൻ അവന് അനുവാദമില്ല. അങ്ങനെ കഴിപ്പിച്ചാൽ ആ നിക്കാഹ് ബാത്തിലാകുന്നു. നിസ്കരിക്കാത്ത ഒരുത്തൻ തന്റെ മകളെ കെട്ടിച്ചയക്കാൻ അവന് അർഹതയില്ല. അല്ലാഹു കാത്തു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ മുർശിദിൻ, മുർഷിദായ വലീനെ കൊണ്ടല്ലാതെ നിക്കാഹ് സാധുവാവുകയില്ല. മുർഷിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം, മുസ്ലിമായ വലീനെ കൊണ്ടല്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്ന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള വിധിയാണ്. ആഖിറത്തിന്റേതിൽ അവസാനം വായിക്കാം ഇൻഷാഅല്ലാഹ്. സുഖൂത്തു ഇർസിഹി മിൻ അഖാരിബിഹി, തന്റെ കുടുംബക്കാരുടെ അനന്തരാവകാശം അവന് നഷ്ടപ്പെടും. അതായത് ഒരു വാപ്പാന്റെ മകൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ ആ മകന് അനന്തരാവകാശം നൽകേണ്ടതില്ല. നിസ്കരിക്കാത്ത വാപ്പാന്റെ അനന്തരാവകാശം നിസ്കരിക്കുന്ന മകന് എടുക്കാൻ പറ്റുകയില്ല ഇസ്ലാമിക വിധിപ്രകാരം. മനസ്സിലായില്ലേ? അനന്തരാവകാശ ബന്ധം പോലും നഷ്ടപ്പെടും, കാരണം മുർത്തദ്ദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ, ഒരു കാഫിറിനെ ഒരു മുസ്ലിം അനന്തരാവകാശിയാക്കുകയില്ല, അനന്തരമെടുക്കുകയില്ല. വലൽ കാഫിറു അൽ മുസ്ലിമ, ഒരു കാഫിർ മുസ്ലിമിന്റെയും അനന്തരമെടുക്കുകയില്ല. ഇങ്ങോട്ടും പറ്റില്ല, അങ്ങോട്ടും പറ്റില്ല. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. മൂന്നാമത്തെ കാര്യം, തഹ്രീമു ദുഖൂലിഹി മക്കത വഹറമിഹ, പരിശുദ്ധമായ ഹറമിൽ മക്കയിൽ അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അത് ഹറാമാകുന്നു. ഇരു ഹറമിലേക്കുള്ള വഴിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, മുസ്ലിങ്ങളല്ലാത്തവർക്കുള്ള റോഡ് വേറെ, അതിലൂടെ പോകണം. മുസ്ലിങ്ങൾക്കുള്ള റോഡിലൂടെ നിസ്കരിക്കാത്തവന് പ്രവേശനമില്ല ഹറമിലേക്ക്. സുബ്ഹാനല്ലാഹ്, മക്കയിൽ തന്നെ ജോലി ചെയ്യുന്ന, നിസ്കാരം ഉപേക്ഷിക്കുന്ന, ഹറമിന്റെ തൊട്ടടുത്ത് ജോലി ചെയ്തിട്ട് നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട്! അല്ലാഹുൽ മുസ്തആൻ. അവൻ അവിടെ നിൽക്കുന്ന കാലത്തോളം ഹറാമാണ്, അവനവിടെ പ്രവേശിക്കാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടം അവനെ തടയണം. ഹറമിന്റെ അകത്ത് പ്രവേശിക്കുന്നതിന് നിസ്കരിക്കാത്തവനാണ് എങ്കിൽ അവനെ തടയണം. അത് ഇസ്ലാമിന്റെ വിധിയാണ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാകുന്നു അത്. يا ايها الذين امنوا انما المشركون نجس فلا تقربوا المسجد الحرام بعد عامهم هذا. ഈ ഇസ്ലാമിന്റെ പുറത്തായിട്ടുള്ള മുശ്രിക്കുകൾ നജസാകുന്നു, അവർ മസ്ജിദുൽ ഹറമിൽ ഈ വർഷത്തിന് ശേഷം പ്രവേശിക്കാൻ പാടില്ല. ഇത് ദീനിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നാലാമത്തെ കാര്യം, തഹരീമു മാ ദക്കാഹു മിൻ ബഹീമത്തിൽ അൻആം, അവൻ അറുത്ത ഭക്ഷണം അറവുമാടുകളെ കഴിക്കാൻ പാടില്ല. നിസ്കരിക്കാത്തവന്റെ പേരിന് എന്ത് അബ്ദുള്ളായിട്ടും കാര്യമില്ല, എന്ത് മുഹമ്മദ് ആയിട്ടും കാര്യമില്ല, അവൻ അറുത്തത് കഴിക്കാൻ പറ്റുകയില്ല. അല്ലാഹു അൽ മുസ്താൻ. അഹലുൽ കിതാബിന്റേതാണെങ്കിൽ കഴിക്കാൻ പറ്റും അല്ലേ, ചില ഷർത്തുകളോടുകൂടി കഴിക്കാൻ പറ്റും. പക്ഷെ നിസ്കരിക്കാത്തവന്റേത് മുർത്തദാണ്, കഴിക്കാൻ പറ്റുകയില്ല. അഞ്ചാമത്തെ കാര്യം, തഹ്രീമു സ്വലാത്തി അലൈഹി ബഅദ മൗതിഹി വ തഹ്രീമു ദുആഇ ലഹു ബിൽ മഗ്ഫിറതി വർ റഹ്മ. തഹ്രീമു സ്വലാത്തി അലൈഹി ബഅദ മൗതിഹി, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. വ തഹ്രീമു ദുആഇ ലഹു ബിൽ മഗ്ഫിറ, അവന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല, അവന് കാരുണ്യം കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ല, ഉലമാക്കൾ പറഞ്ഞു തന്നത് ഞാൻ വായിച്ച അർത്ഥം വെക്കുക മാത്രം. അല്ലാഹുൽ മുസ്താൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. അവരിൽപ്പെട്ട ആരെങ്കിലും, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ, അവരിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അവരുടെ മേൽ നീ നിസ്കരിക്കാൻ പാടില്ല, അവരുടെ ഖബറിങ്ങൾ ചെന്ന് നിന്ന് ദുആ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി അല്ലാഹു ഹറാമാക്കിയതാണ്, നമ്മൾക്കൊക്കെ ഹറാമാണ്. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും അവർ കാഫിറായിരിക്കുന്നു. വമാതു വഹും ഫാസിഖൂൻ, ഫാസിഖുകളായിക്കൊണ്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വമാ കാന ലിന്നബിയ്യി والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي القربى. സ്വന്തം കുടുംബക്കാരായാൽ പോലും മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തടാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും അനുവാദമില്ല. അവർ നരകത്തിന്റെ ആളുകളാണ്, അതായത് കാഫിറുകളാണ് എന്ന് വ്യക്തമായ ശേഷം പിന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടുള്ളതല്ല. കണ്ടോ, ഇത്ര വ്യക്തമാണ് തെളിവുകൾ. ودعاء الانسان بالمغفرة والرحمة لمن مات على الكفر بأي سبب كان كفره اعتداء في الدعاء. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരുത്തന് മഗ്ഫിറത്തിന് വേണ്ടി തേടുക എന്നത് പ്രാർത്ഥനയിലെ അതിരുകടക്കലാണ്. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ അള്ളാഹുവിന്റെ ശത്രുവാണ്. അള്ളാഹിന്റെ ശത്രുവിന് പുറത്തു കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് തേടുക എന്നത് എത്ര വലിയ അബദ്ധമാണ്. അള്ളാഹിനോട് തന്നെ അള്ളാഹിന്റെ ശത്രുവിന് പുറത്തു കൊടുക്കണം എന്ന് തേടാൻ, അത് വളരെ ഗുരുതരമായ അബദ്ധമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറസൂലിഹി വറസൂലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവൻ ലിൽകാഫിരീൻ. അല്ലാഹു കാഫിറുകളുടെ ശത്രുവാകുന്നു, സത്യനിഷേധികളുടെ ശത്രുവാണ് അല്ലാഹ്. ആ അല്ലാഹുവിനോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ശത്രുവായിക്കൊണ്ടാണ് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന ഒരാൾ മരിച്ചുപോകുന്നത്. ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശത്രുവിന് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനും റഹ്മത്തിനും പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നാണ് ശൈഖ് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആണെങ്കിലോ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സത്യനിഷേധികളായ കാഫിറുകളായ ആളുകളോട് ഒഴിവാകാനാണ്, ബറാഅത്ത് പ്രഖ്യാപിക്കാനാണ്, അവരോടുള്ള സ്നേഹബന്ധം മുറിച്ചു കളയാനാണ്. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മാ തഅബ്ദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ ഒഴിവാണ് എന്ന് പ്രഖ്യാപിച്ചതുപോലെ, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതുൻ ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാമിലും അവിടുത്തെ അനുചരന്മാരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇദ് ഖാലു ലിഖൗമിഹിം ഇന്നാ ബറാഉ മിൻകും വമിമ്മാ തഅബ്ദൂൻ. നിങ്ങളിൽ നിന്നും നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിവാൻ, ബരീഉകളാണ്. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കൾ. കഫർനാ ബികും, നിങ്ങളെ ഞങ്ങൾ ഇതാ തള്ളിയിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹ്, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ ഇതാ വ്യക്തമായ ശത്രുതയും വിദ്വേഷവും വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ശത്രുത തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളിൽ പെട്ട ഒരു വിഭാഗമാണ് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നാണ് പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅദാനു മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീൻ വറസൂലു. ഇദാ അല്ലാഹു ഹജ്ജുൽ അക്ബറിന്റെ ദിവസം പ്രഖ്യാപിക്കുകയാണ്, എന്താണ്, അല്ലാഹുവും അവന്റെ റസൂലും മുശ്രിക്കുകളിൽ നിന്നും ബന്ധം മുറിച്ചിരിക്കുന്നു, ഒഴിവായിരിക്കുന്നു. അല്ലാഹും റസൂലും ബന്ധം മുറിച്ച ആളുകൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടാൻ, മർഹമത്ത് തേടാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ധൈര്യം വരിക, എങ്ങനെയാണ് സാധിക്കുക എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അതുകൊണ്ട് വമിൻ ഔസഖി ഉറൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ദൃഢമായ കയറിൽപ്പെട്ടതാണ്, അൻ തുഹിബ്ബ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നീ സ്നേഹിക്കേണ്ടത്. വതകുറുഹ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നീ വെറുക്കേണ്ടത്. വതുവാലി ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നീ സ്നേഹബന്ധം ചേർക്കേണ്ടത്. വതുആദി ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നീ ശത്രുത കാണിക്കേണ്ടത് എന്ന് ശൈഖ് വിശദീകരിക്കുകയാണ്. ശരി, ആറാമത്തെ കാര്യം, തഹ്രീമു നികാഹിഹി അൽ മർഅത്തുൽ മുസ്ലിമ, ഒരു മുസ്ലിം സ്ത്രീയെ അവൻ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ഹറാമാകുന്നു. അവ പുതിയാപ്പളനെ അന്വേഷിക്കുമ്പോൾ അഞ്ചു നേരം നിസ്കരിക്കാത്ത പുതിയാപ്പളയാണെങ്കിൽ ആ നിക്കാഹ് ഹറാമാണ്. 5 കോടി 50 ഏക്കർ സ്വത്തുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് എന്താ നോക്കേണ്ടത്? അഞ്ച് വക്ത് നിസ്കരിക്കുന്നുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ ആ നിക്കാഹ് തന്നെ ഹറാമാണ്, പിന്നെ ഓൻ എന്ത് കോടി ഉണ്ടായിട്ടും ഏത് കമ്പനിയിൽ ജോലി ഉണ്ടായിട്ടും കാര്യമില്ല, ആ നിക്കാഹ് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി അതിൽ ഉണ്ടായ കുട്ടികളുടെ വിധി, നിക്കാഹ് കഴിഞ്ഞ ശേഷം ഭർത്താവിന് നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിന്റെ വിധി, അങ്ങനെ വിശദമായ ചർച്ച ഷെയ്ഖ് നടത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ വിവിധ ചർച്ചകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. സമയം ദീർഘിക്കുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ശരി, ഇനി അൽ അഹ്കാമുൽ ഉഖ്റവിയ്യ അൽ മുതറത്തബതു അല റിദ്ദ, നിസ്കാരം ഉപേക്ഷിക്കുന്നതിലൂടെ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തുപോയാൽ അവന് മഹ്ഷറിൽ ലഭിക്കുന്ന ഹുക്മുകൾ, വിധികൾ: ഒന്ന്, മലക്കുകൾ അവനെ അടിച്ച് തല പൊളിക്കുകയും അവനെ ഭീകരമായി പീഡിപ്പിക്കുകയും ചെയ്യും. ബൽ തദ്രിബു വുജൂഹഹും വഅദ്ബാറഹും, അവന്റെ മുഖത്തും അതുപോലെ തന്നെ പിരടിയിലുമൊക്കെ മലക്കുകൾ അടിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, നീ കണ്ടിരുന്നെങ്കിൽ ഇത് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ കാഫിറുകളെ മരിപ്പിക്കുന്ന രംഗം, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും പിരടിയിലും അടിച്ചുകൊണ്ട്. വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ ഇതാ കത്തി എരിച്ചു കളയുന്ന നരകത്തിന്റെ അദാബ്, അതിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് മലക്കുകൾ അവരെ താക്കീത് ചെയ്യും. ദാലിക ബിമാ ഖദ്ദമത ഐദീകും, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ മുൻകൂട്ടി ചെയ്ത് പ്രവർത്തിച്ച തെമ്മാടിത്തങ്ങൾ കാരണമാകുന്നു അത്. അന്നല്ലാഹ ലൈസ ബിബല്ലാമിൽ അബീദ്, അല്ലാഹു ഒരിക്കലും തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അന്നഹു യുഹ്ശറു മാ അഹ്ലിൽ കുഫ്രി വശിർക്കി ലിഅന്നഹു മിൻഹും, നിസ്കരിക്കാത്ത ഒരുത്തൻ ഫിർഔനിന്റെയും ഹാമാന്റെയും അബൂജഹലിന്റെയും ഒക്കെ കൂടെയാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അല്ലാഹു കാത്തുരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ഉഹ്ശറുൽ ലദീന ളമൂ വഅസ്വാജഹും വമാ കാനൂ യഅബ്ദൂൻ. മഹ്ശറിൽ വെച്ച് അല്ലാഹു പറയും: അക്രമികളെയും അവർ ആരാധിച്ച വസ്തുക്കളെയും അവരുടെ ഇണകളെയും, അതായത് അവരുടെ കൂട്ടക്കാർ, ആ കുഫറിലും ശിർക്കിലും പെട്ട അവരുടെ ഇനങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും. മിൻ അല്ലാഹിന് പുറമെ ഇബാദത്ത് ചെയ്ത അവരെയുമൊക്കെ ഫഹദൂഹും ഇലാ സിറാത്തിൽ ജഹീം, എന്നിട്ട് അവരെയൊക്കെ ഒന്നടങ്കം നരകത്തിലേക്ക് വഴി കാണിക്കൂ എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ വെച്ച് കൽപ്പന ഇടുമെന്ന്. അന്ന് ആർക്കാണ് എതിർക്കാൻ സാധിക്കുക? ആർക്കാണ് എതിർന്നു നിൽക്കാൻ സാധിക്കുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. മറകട്ടെ. നിസ്കരിക്കുന്ന വാപ്പാക്ക് നിസ്കരിക്കാത്ത മകന്റെ കൈപിടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അൽ ഖുലൂദു ഫിന്നാരി അബദുൽ ആബിദീൻ, കാലാകാലം അബദൽ ആബിദീൻ, കാലാകാലം അവൻ നരകത്തിലായിരിക്കും. ഒരിക്കലും അവസാനിക്കാത്ത കാലത്തോളം അവൻ നരകാഗ്നിയിലായിരിക്കും. അവർക്കിതാ നരകാഗ്നി ഒരുക്കി റെഡിയാക്കി വച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം അവർ അതിൽ തന്നെയായിരിക്കും. ലാ യജിദൂന വലിയ്യം വലാ നസീറാ, ഒരു കൂട്ടുകാരനെയോ ഒരു സഹായിയെയോ അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ثم تقلب وجوههم في النار, നരകാഗ്നിയിൽ അവരുടെ മുഖം ഇങ്ങനെ മാറി മറിയപ്പെടും. يقولون يا ليتنا اطعنا الله واطعنا الرسول, അവർ പറയും: ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവർ പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഗുരുതരമായ തിന്മയാണ്. മക്കളെ വിളിച്ചുണർത്താൻ മടി കാണിക്കരുത്, ഭാര്യയെ വിളിച്ചുണർത്താൻ ക്ഷീണല്ലേ സാരല്ല എന്ന് വിചാരിക്കാൻ മടി കാണിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനമായി, അബ്ബാബു തൗബതി മഫ്തൂഹൻ ലിമൻ അറാദ അൻ യതൂബ്, തൗബ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആരെങ്കിലും, ചില ആളുകൾ അങ്ങനെയുണ്ട്, കുറെ കാലം നിസ്കരിക്കൂല, പിന്നെ വിചാരിക്കും ഞാൻ കാഫിറായില്ലേ, ഇനിയിപ്പൻ എന്തായാലും ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ കാഫിറായി, നരകം എനിക്ക് ഉറപ്പായി, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതുകൊണ്ട് എന്റെ സീറ്റ് നരകത്തിൽ ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ വരട്ടെ, തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടതാകുന്നു. മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. ആരെങ്കിലും തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെല്ലാം അല്ലാഹു നന്മകളാക്കി മാറ്റുന്നതാകുന്നു. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ, അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യം കാണിക്കുന്നവനുമാകുന്നു. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. ആരെങ്കിലും തൗബ ചെയ്ത് അമലു സാലിഹാത്തുകളിലേക്ക് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുകയും അല്ലാഹുവിലേക്ക് അവൻ ശരിയായ തൗബ ചെയ്തവനുമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകാതിരിക്കുക. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശ കാണിക്കരുത്, അവൻ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. പക്ഷേ നന്മയിലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം, എങ്കിൽ മാത്രമാണ് അത് നേടിയെടുക്കാൻ സാധിക്കുക. വഫഖനല്ലാഹു ഇയ്യാക്കും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.